ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. നീലസമ്പദ് വ്യവസ്ഥയിൽ ദ്വീപുകളുടെ മുന്നേറ്റമാണ് സർക്കാർ ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. വർണ്ണമത്സ്യങ്ങളുടെ ഉൽപ്പാദനവും വിതരണവും ലക്ഷ്യമിട്ട് ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ലി കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി ലക്ഷദ്വീപിൽ നിർവഹിച്ചു. കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ കൂട്ടായ്മയിലെ അംഗങ്ങളുമായി സംവദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എസ്സിഒ നേതാക്കളുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മുഖ്യമന്ത്രി സന്ദർശകരെ കാണുന്നതുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിൽ പുതിയ സന്ദർശന ക്രമീകരണം ഏർപ്പെടുത്തി. സന്ദർശകരെ കാണുക ആഴ്ചയിൽ 3 ദിവസം മാത്രം. ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം പോലീസ് സേനയ്ക്കുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 794 ആയി. 44 മലയാളികൾ കൂടി തിരികെയെത്തി. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. വാർത്തകൾ വിശദമായി. നീലസമ്പദ് വ്യവസ്ഥയിലെ ദ്വീപുകളുടെ മുന്നേറ്റമാണ് സർക്കാർ ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കേന്ദ്ര സർക്കാർ സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ പ്രത്യേക സാമ്പത്തിക മേഖലയുടെ ആകെയുള്ളതിൽ 1/6 ലക്ഷദ്വീപ് മേഖലയിൽ നിന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു.
Our great Lakshadweep alone accounts for nearly 1/6 of the India's exclusive economic zone. This is the true maritime strength of our great Lakshadweep islands. To move towards a new era of growth, sustainability and prosperity in island fisheries history and the blue economic revolution is to take off from today.
ലക്ഷദ്വീപിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് ഔട്ട്റീച്ച് പ്രോഗ്രാമിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കേന്ദ്ര ഫിഷറീസ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. ചടങ്ങിൽ ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജനയുടെ വിവിധ ഗുണഭോക്താക്കൾക്കുള്ള സഹായ വിതരണവും നിർവഹിച്ചു. ദേശീയതലത്തിൽ വർണ്ണമത്സ്യങ്ങളുടെ ഉൽപ്പാദനവും വിതരണവും ലക്ഷ്യമിട്ട് ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ലി 2031 കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനവും ഉപരാഷ്ട്രപതി നിർവഹിച്ചു. കേന്ദ്ര സഹമന്ത്രി എസ് പി സിംഗ് ബാഗേ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 2 ദിവസത്തെ കേരളം ലക്ഷദ്വീപ് സന്ദർശനത്തിനായി എത്തിയ ഉപരാഷ്ട്രപതി വൈകിട്ട് കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങളിലും കോൺഫ്ലുവൻസ് 3.0 വ്യവസായ അക്കാദമിക് ഉച്ചകോടിയിലും പങ്കെടുക്കും. പരിപാടികൾക്ക് ശേഷം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്ന് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും സമ്പൂർണ്ണ ഡ്രോൺ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിവരെയും വൈകിട്ട് 4 മുതൽ 6 മണിവരെയുമാണ് ഗതാഗത നിയന്ത്രണം. 2 ദിവസത്തെ സന്ദർശനത്തിനായി കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിഷ്കെക്കിൽ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ കൂട്ടായ്മയിലെ അംഗങ്ങളുമായി സംവദിച്ചു. മഹാത്മാഗാന്ധി സ്മാരക പാർക്കിലെ ഗാന്ധി പ്രതിമയിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. എസ്സിഒ ഉച്ചകോടിക്കിടെ റഷ്യ, കിർഗിസ്ഥാൻ, അർമേനിയ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായി അദ്ദേഹം ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മധ്യേഷ്യൻ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന 6th വേൾഡ് നൊമാഡ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലും പങ്കെടുക്കും. നാളെ 26th ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ 7% സാമ്പത്തിക വളർച്ചാ നിരക്ക് തുടർന്നു പോകാൻ സാധ്യതയെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഷിക്കാഗോയിലെ പ്രവാസി ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീമതി നിർമ്മലാ സീതാരാമൻ. അന്താരാഷ്ട്ര പ്രതിസന്ധിയെ തുടർന്ന് വിതരണ ശൃംഖലയിൽ തടസ്സങ്ങളുണ്ടായിട്ടും ഇന്ത്യയുടെ വളർച്ചാ വേഗത നിലനിൽക്കുമെന്ന് അവർ വ്യക്തമാക്കി. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി സന്ദർശകരെ കാണുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. പൊതു അവധിയല്ലാത്ത തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മുതൽ 5:30 വരെ സന്ദർശകർക്ക് മുഖ്യമന്ത്രിയെ കാണാം. പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ശാരീരിക അവശതയുള്ളവർ എന്നിവരെ സെക്രട്ടേറിയറ്റ് വളപ്പിലെ പരാതി പരിഹാര സെല്ലിൽ മുഖ്യമന്ത്രി നേരിട്ട് കാണും. ബുധനാഴ്ച മുതൽ പുതിയ ക്രമീകരണം നിലവിൽ വരും. കേരള പോലീസ് രാജ്യത്തെ പോലീസ് സേനകൾക്ക് മാതൃകയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം പോലീസ് സേനയ്ക്കുണ്ടെന്നും ശ്രീ ചെന്നിത്തല പറഞ്ഞു. കണ്ണൂർ മാങ്ങാട്ടുപറമ്പിൽ പരിശീലനം പൂർത്തിയാക്കിയ KAP MSP കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ദേശാഭിമാന ബോധത്തിനും ജനതാൽപര്യത്തിനും മുൻതൂക്കം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സേനയാണ് കേരള പോലീസ്. നമ്മുടെ ഭരണഘടന ഉറപ്പാക്കുന്ന പൌരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ബാധ്യത പോലീസ് സേനാംഗങ്ങൾക്കുണ്ട്. ഈ സേനയ്ക്ക് അഭിമാനിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളാണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
മിന്നൽ പ്രളയത്തെ തുടർന്ന് ജലവൈദ്യുത പദ്ധതികളിലെ തുരങ്കങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി നേപ്പാൾ. കാണാതായ 2500 പേരിൽ ഭൂരിപക്ഷവും ജലവൈദ്യുത പദ്ധതികളിലെ ജീവനക്കാരാണെന്നാണ് കരുതുന്നത്. ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരടങ്ങുന്ന സംഘം തുരങ്കത്തിനുള്ളിൽ അകപ്പെട്ടവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ പ്രതികരണമുണ്ടായിട്ടില്ല. കഴിഞ്ഞ ബുധനാഴ്ചയുണ്ടായ ദുരന്തത്തിൽ നേപ്പാളിൽ ഇതുവരെ 794 പേർ മരിച്ചതായാണ് ഔദ്യോഗിക കണക്ക്. ടിബറ്റിൽ 16 മരണം സ്ഥിരീകരിച്ചു. നേപ്പാളിൽ പ്രളയത്തെ തുടർന്ന് യാത്ര തടസ്സപ്പെട്ടിരുന്നവരിൽ 44 പേർ കൂടി കേരളത്തിലെത്തി. നേപ്പാളിൽ നിന്ന് ഇന്നലെ ബംഗളൂരുവിൽ എത്തിയിരുന്ന 47 അംഗ സംഘത്തിലെ 44 പേരാണ് ഇന്ന് കോഴിക്കോടെത്തിയത്. മറ്റ് 3 പേർ ട്രെയിനിൽ യാത്ര തിരിച്ചിട്ടുണ്ടെന്ന് യാത്രാ സംഘാടകർ ആകാശവാണിയോട് പറഞ്ഞു. ഇന്നലെ 13 പേരാണ് കേരളത്തിൽ തിരിച്ചെത്തിയിരുന്നത്. അതിനിടെ മാനസ സരോവർ യാത്രയ്ക്ക് പോയിരുന്ന 19 കേരളീയർ ഉൾപ്പെടെ 23 അംഗ സംഘത്തിലെ 11 പേർ ഡൽഹിയിലെത്തി. ഇവരുടെ സംഘത്തിലെ 8 പേർ കാഠ്മണ്ഡുവിലാണെന്നും യാത്രാ സൌകര്യം ലഭിക്കുന്നതനുസരിച്ച് നാട്ടിലേക്ക് തിരിക്കുമെന്നും നോർക്ക റൂട്ട്സ് അറിയിച്ചു. വിദേശ പൌരത്വമുള്ള 5 മലയാളികളുമായി ഇനിയും ആശയവിനിമയം സാധ്യമായിട്ടില്ലെന്നും നോർക്ക റൂട്ട്സ് വ്യക്തമാക്കി. ബീഹാറിലെ ഗന്ധകോസി നദികളിലെ ജലനിരപ്പ് ഉയർന്നു. നേപ്പാളിലെ കടുത്ത വെള്ളപ്പൊക്കത്തെയും വൃഷ്ടിപ്രദേശങ്ങളിലെ കനത്ത മഴയെയും തുടർന്നാണ് ജലനിരപ്പ് ഉയർന്നത്. വെസ്റ്റ് ചമ്പാരൻ, ഈസ്റ്റ് ചമ്പാരൻ, സരൺ, ഗോപാൽഗഞ്ച് ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഒഡീഷയിൽ നിന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ബർഗഡ് ജില്ലയിൽ ചുവപ്പ് ജാഗ്രതയും പടിഞ്ഞാറൻ ഒഡീഷയിലെ വിവിധ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ ആരംഭിച്ചിട്ട് ഇന്ന് 70 വർഷം പൂർത്തിയാകുന്നു. 1956 ഓഗസ്റ്റ് 31 പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
ചെന്നൈ ആസ്ഥാനമാക്കിയുള്ള ദക്ഷിണ റെയിൽവേയുടെ ഏറ്റവും പഴക്കമേറിയ ഡിവിഷനാണ് പാലക്കാട്. 1861 തമിഴ്നാട്ടിലെ പോത്തന്നൂർ മുതൽ പട്ടാമ്പി വരെയുള്ള റെയിൽവേ ട്രാക്കിന്റെ പണി തുടങ്ങിയതോടെയാണ് പാലക്കാടിന്റെ റെയിൽവേ ചരിത്രം ആരംഭിക്കുന്നത്. ഒലവക്കോട് വഴി കടന്നുപോകുന്ന റെയിൽവേ ലൈനിന്റെ പരിസരത്തായതിനാൽ ഒലവക്കോട് ഡിവിഷൻ എന്നായിരുന്നു ആദ്യ പേര്. ഡിവിഷൻ വിഭജിച്ചാണ് 1979 തിരുവനന്തപുരം ഡിവിഷനും 2007 സേലം ഡിവിഷനും നിലവിൽ വന്നത്. ട്രെയിൻ കൺട്രോളിംഗ് കമ്പ്യൂട്ടർവൽക്കരണം ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയത് പാലക്കാട് റെയിൽവേ ഡിവിഷനിലാണ്.
ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. ഉസ്ബെക്കിസ്ഥാനും ബംഗ്ലാദേശിനുമൊപ്പം ഗ്രൂപ്പ് ബിയിലാണ് ഇന്ത്യ. 2006 ശേഷം ആദ്യമായി ഏഷ്യൻ കപ്പ് യോഗ്യത നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ യുവനിര ഇറങ്ങുന്നത്. ഏഷ്യ കപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഗ്രൂപ്പ് ബിയിൽ ഇന്ന് ബംഗ്ലാദേശ് ഇന്തോനേഷ്യയെ നേരിടും. രാത്രി 8 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യ തായ്ലാന്റിനെ 94 പരാജയപ്പെടുത്തി. സംസ്ഥാനത്തെ അങ്കണവാടി കുട്ടികളുടെ ത്രൈമാസ ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനം ബുധനാഴ്ച വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി കെ മുരളീധരൻ അധ്യക്ഷനാകും. മേയർ വി വി രാജേഷ് വളർച്ചാ നിരീക്ഷണ സംവിധാനം ഉദ്ഘാടനം ചെയ്യും. കുട്ടികളുടെ വളർച്ചയും ആരോഗ്യനിലയും കൃത്യമായി വിലയിരുത്തുന്നതിനും സമയബന്ധിതമായി ഇടപെടൽ നടത്തുന്നതിനുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പ്രധാന കുടിവെള്ള പൈപ്പിൽ ചോർച്ചയുണ്ടായ സാഹചര്യത്തിൽ ഇന്ന് രാത്രി 7 നാളെ രാവിലെ 7 വിവിധയിടങ്ങളിൽ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നീലസമ്പദ് വ്യവസ്ഥയിലെ ദ്വീപുകളുടെ മുന്നേറ്റമാണ് സർക്കാർ ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. വർണ്ണമത്സ്യങ്ങളുടെ ഉൽപാദനവും വിതരണവും ലക്ഷ്യമിട്ട് ആവിഷ്കരിക്കുന്ന മിഷൻ ഡ്രംഗീൻ മച്ലി കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി ലക്ഷദ്വീപിൽ നിർവഹിച്ചു. കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ കൂട്ടായ്മയിലെ അംഗങ്ങളുമായി സംവദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി SEO നേതാക്കളുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മുഖ്യമന്ത്രി സന്ദർശകരെ കാണുന്നതുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിൽ പുതിയ സന്ദർശന ക്രമീകരണം ഏർപ്പെടുത്തി. സന്ദർശകരെ കാണുക ആഴ്ചയിൽ 3 മാത്രം. ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം പോലീസ് സേനയ്ക്കുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 794 44 മലയാളികൾ കൂടി തിരികെയെത്തി. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.